ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
പാലാഴിയാണ് മീനച്ചിലാറ് എന്നായിരുന്നു പഴയൊരു സങ്കല്പം. ആ പാലാഴി ലോപിച്ചാണ് പാല ആയത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പഴമക്കാരിൽ. എന്തായാലും പാല എന്ന പട്ടണത്തിന്റെ ഒത്ത നടുക്കുകൂടിയാണ് മീനച്ചിലാറ് ഒഴുകുന്നത്. വളരെ ഫലഭൂയിഷ്ടമായ മണ്ണുള്ള പ്രദേശങ്ങളാണ് പാലായിൽ. അത് കൃഷിക്ക് മാത്രമായിരുന്നില്ല, രാഷ്ട്രീയത്തിനും. കെ എം മാണി എന്ന വമ്പൻ രാഷ്ട്രീയമരം പടർന്നു പന്തലിച്ച നാട്. പാലക്കാരുടെ വിശ്വാസത്തിൽ ഒരു നീല കൊടുവേലിയുടെ കഥ പറയാറുണ്ട്. കർക്കടകമാസത്തിലെ കറുത്ത വാവ് ദിവസം രാത്രിയിൽ മീനച്ചിലാറ്റിലൂടെ നീലക്കൊടുവേലി എന്ന അത്ഭുത സസ്യം ഒഴുകുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. സൌഭാഗ്യം കൊണ്ടുവരുന്ന സസ്യമാണ് നീലക്കൊടുവേലി എന്ന് അവർ വിശ്വസിക്കുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായ നീലക്കൊടുവേലിയോട് ചേർത്തുവയ്ക്കുന്ന ഏത് സാധനവും പൊലിച്ചുവരുമത്രേ. അത്രയ്ക്ക് സൌഭാഗ്യപൂർണമാണ് നീലക്കൊടുവേലി. പാലക്കാരെ സംബന്ധിച്ച് കെ എം മാണി അവരുടെ മാണിക്യമായിരുന്നു നീലക്കൊടുവേലിയായിരുന്നു. 1965 പാല നിയമസഭാ മണ്ഡലം പിറവിയെടുത്ത കാലം മുതൽ കെ എം മാണിയെ പാലക്കാർ തങ്ങളുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് അയച്ചത് അതുകൊണ്ടുതന്നെയാണ്. അന്ന് 1965 മാർച്ചിലായിരുന്നു തെരഞ്ഞെടുപ്പ്. പാല മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തിരക്കി നേതാക്കൾ നടക്കുമ്പോൾ കെ എം മാണി എന്ന പാലക്കാരനെ അവർ ശ്രദ്ധിച്ചു. ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്, നന്നായി സംസാരിക്കും. അന്ന് കോട്ടയത്തെ പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകനായ ആർ വി തോമസിന്റെ ഭാര്യയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആർ വി ചേട്ടതി എന്ന പേരിൽ പ്രസിദ്ധിയായിരുന്നു അവർ. കേരള കോൺഗ്രസ് നേതാവ് മോഹൻ കുളത്തുങ്കൽ മാണിയെ കണ്ടു. കുറെ ആലോചിച്ച ശേഷം മാണി സമ്മതിച്ചു. പക്ഷെ തെരഞ്ഞെടുപ്പിന് ചെലവാക്കാൻ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞു. അത് കൊടുക്കാമെന്ന് കുളത്തുങ്കലേറ്റു. 35,000 രൂപ അദ്ദേഹം മാണിയെ ഏൽപ്പിച്ചു. പാലായിൽ കെ എം മാണി സ്ഥാനാർത്ഥിയായി. മാണിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം.
പാലായിലേക്ക് ഞാനുണ്ടോ? പാലായല്ലേ എന്നെ വളർത്തിയത്. അപ്പൊ എനിക്ക് പാലായി വിസ്മരിക്കാനും, അതുകൊണ്ട് ഞാൻ പാലായിക്ക് വേണ്ടി മാത്രമല്ല, എം എൽ എ എന്നുള്ള നിലയിൽ പാലായിക്ക് വേണ്ടിയും, ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന് വേണ്ടിയുമാണ് പരിപാടി. അപ്പോൾ പാലായും കേരളവും ആ നിലയിൽ ഒരുമിച്ച് ചെയ്യേണ്ടതൊക്കെ ഡ്യൂവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡ്യൂവായിട്ട് ചെയ്യുന്നു.
മാണിയുടെ പഠനകാലത്തെക്കുറിച്ച് കൗതുകമുള്ള ഒരു സംഭവം മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് ഒരിക്കൽ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിലായിരുന്നു കെ എം മാണിയുടെ ബിരുദ പഠനം. താമസം ഹോസ്റ്റലിൽ. ഹോസ്റ്റലിൽ ഒരിക്കലൊരു വിദ്യാർത്ഥിയുടെ പണം മോഷണം പോയി. ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തിയിരുന്ന കോളേജിലെ പുരോഹിതനായ വാർഡൻ ജാഗ്രതയോടെ അക്കാര്യം നിരീക്ഷിച്ചു. പക്ഷെ പിന്നെയും ഒരു വിദ്യാർത്ഥിയുടെ പണം മോഷണം പോയി. വാർഡൻ വിദ്യാർത്ഥികളുടെ എല്ലാം അലമാരയും മുറിയും പെട്ടിയും അരിച്ചുപെറുക്കി പരിശോധിക്കാൻ തുടങ്ങി. അതാ പാലാക്കാരൻ കെ എം മാണിയുടെ പെട്ടിയിൽ ഒരു തടിയൻ പുസ്തകം, കാറൽ മാർക്സിന്റെ മൂലധനം. യാഥാസ്ഥിതികനായ കത്തോലിക്ക പുരോഹിതനായ വാർഡൻ ചുവപ്പ് കണ്ട കാളയെപ്പോലെ കത്തിജ്വലിച്ചു. മാനേജ്മെന്റ് രംഗത്തെത്തി മാണിയെ കയ്യോടെ കോളേജിൽ നിന്നും പുറത്താക്കി. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ യു വി ചാക്കോയാണ് മാണിയെ രക്ഷിച്ചത്. മാണിയെക്കൂട്ടി അദ്ദേഹം എറണാകുളം സേക്രഡ് ഹാർട്ട് കോളേജിലെത്തി അവിടെ പ്രവേശനം വാങ്ങിക്കൊടുത്തു. തൊടുപുഴയിലെ കരിക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റായ യു വി ചാക്കോ പിന്നീട് തൊടുപുഴയിൽ പി ജെ ജോസഫിനെതിരെ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നുവോ കെ എം മാണി എന്ന് ജേക്കബ് ജോർജ് ചോദിക്കുന്നു. എന്തായാലും ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ രാഷ്ട്രീയം കൊണ്ടു നടന്ന ആളായിരുന്നു മാണി എന്ന് ഈ സംഭവകഥ വ്യക്തമാക്കുന്നു. ബിരുദമെടുത്ത ശേഷം നിയമം പഠിച്ചു വക്കീലായ മാണി കോൺഗ്രസ് പ്രവർത്തകനായി. 6 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനുടമയായ കെ എം മാണി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായ നേതാവെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പാലാക്കാരുടെ മാണിസാർ, കർഷക മാണിക്യം എന്നിങ്ങനെ വിശേഷണങ്ങൾ നിരവധി. അഴിമതിക്കെതിരെ നിയമസഭയിൽ ഒട്ടേറെ തവണ കത്തിക്കയറിയ മാണി ഒടുവിൽ വീണതും അഴിമതിയുടെ ശരമുനയേറ്റായിരുന്നു ബാർക്കോഴ. പക്ഷെ മാണിയെ സംബന്ധിച്ച് അത് അവഗണിക്കുന്നതാണ് എന്നായിരുന്നു പലപ്പോഴും പറഞ്ഞിരുന്നത്.
ഇഗ്നോർ ചെയ്യാ, ഒരു ബിജു രമേശ് പറഞ്ഞ ഒരാള് 8 ബാർ നഷ്ടപ്പെട്ടയാളാ. അങ്ങനെ ഒരു ബാർ ഉടമ വന്ന് കെ എം മാണിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പാലായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാള് ഇങ്ങനെ പറഞ്ഞതെന്നല്ലാതെ ഈ വല്ല സത്യവും കാര്യങ്ങളും ഉണ്ടോ? ഞാൻ അന്നേ നിഷേധിച്ചതാ. അത് ഏതാ ഒരു ബാർ ഉടമ പറഞ്ഞ അതാണ് ഈ ബാർ കോഴ. അല്ല, ഞാൻ എന്തെങ്കിലും കൈക്കൂലി മേടിച്ചെന്നോ എന്തെങ്കിലും കാര്യസാധ്യത രൂപ മേടിച്ചെന്നോ ഒന്നും അല്ല.
അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ പ്രയോക്താവായിരുന്നു മാണി. നവലിബറൽ നയങ്ങൾ ശക്തിപ്പെട്ട കാലത്ത് അതിന്റെ പ്രചാരകനാകാനും അതുകൊണ്ട് മാണിക്ക് പ്രയാസമുണ്ടായില്ല.
ഞാൻ യഥാർത്ഥത്തിൽ എന്റെ സിദ്ധാന്തം തന്നെ അധ്വാനവർഗ സിദ്ധാന്തം. അപ്പൊ കേരള കോൺഗ്രസ് ഒരു പുതിയ സംസ്ഥാന പാർട്ടി കൃഷി വന്നപ്പോൾ ആ വേദനിച്ച കൃഷിക്കാർ മുഴുവൻ അവരുടെ കോസ് ഏറ്റെടുത്തപ്പോൾ ആ കൃഷിക്കാരുടെ സപ്പോർട്ട് മന്ത്രി തിരുവിതാംകൂറി കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ കേരള കോൺഗ്രസ് കായല അയാക്കന്മാരുടെ പാർട്ടി, റബ്ബർ മുതലാളിമാരുടെ പാർട്ടി, ഭൂസ്വാമിയുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റബ്ബർ മുതലാളിമാരും കായല അയാക്കന്മാരും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കുക. കുട്ടനാട്ടില് നെല്ലിന് വില വേണമെന്ന് പറയുമ്പോൾ കായല അയാക്കന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു.
ഒരു നേതാവിൽ തുടങ്ങി ആ നേതാവിൽ അവസാനിക്കുന്ന പാർട്ടികളുടെ ഗണത്തിലേക്ക് കേരള കോൺഗ്രസുകൾ മാറുമോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. കെ എം മാണി സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ കാലം കടന്നു പോകുമോ? ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം വരെ സ്വപ്നം കണ്ട കെ എം മാണി ബാർക്കോഴയിൽപ്പെട്ട് താഴേക്ക് പതിച്ചത് ആ സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഒരു കേരള കോൺഗ്രസുകാരനെത്താവുന്ന ഏറ്റവും വലിയ ഉയരത്തിൽ നിന്നായിരുന്നു മാണിയുടെ വീഴ്ച. പാർട്ടിയുടെ പിളർപ്പിനെക്കുറിച്ച് മാണിയുടെ സിദ്ധാന്തം ഇപ്രകാരമായിരുന്നു:
ഒരു പാർട്ടിക്കകത്ത്, എല്ലാ പാർട്ടികൾക്കകത്തും ഈ എതിർപ്പുകളും അസംതൃപ്തരും വരും. ഒരാൾക്ക് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, അല്ലെ ഒരാൾക്ക് ജില്ലാ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞില്ല, ഒരാൾക്ക് സെക്രട്ടേറിയറ്റ് വരാൻ കഴിഞ്ഞില്ല, ഒരാൾക്ക് സെക്രട്ടറി ആയില്ല, പല പല കാര്യങ്ങളാണുള്ളത്. അപ്പം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെ മന്ത്രിയായിരുന്നു, എല്ലാവരും കാര്യം നമുക്ക് ചെയ്യാനായിട്ട് നോക്കും, കുറെ അസംതൃപ്തി വരുന്നതാണ്. ഈ അസംതൃപ്തികൾ വന്നാൽ ആ അസംതൃപ്തിയെ ഊതി വീർപ്പിക്കുകയും അതിനെ നല്ലപോലെ എരികേറ്റി കൊടുക്കുകയും ചെയ്യുന്ന പുറത്തുനിന്ന്, ഈ പുറത്തുനിന്ന് ആളുകൾ വെറ്റുവെക്കുന്ന, ഈ പുറം വെറ്റുവെക്കുന്നതെന്ന് പറയുമല്ലോ, കേരള കോൺഗ്രസിന്റെ പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ എരികേറ്റി കൊടുക്കുകയും അതിന് എന്താ പുറമേ നിന്നുകൊണ്ട് അതിന് പ്രേരണ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അഖിലേന്ത്യാ കക്ഷികളാണ്. സത്യത്തിൽ
കെ എം മാണി 6 പതിറ്റാണ്ടോളം നീളുന്ന ജനപ്രിയ രാഷ്ട്രീയത്തിന്റെ അരങ്ങൊഴിയുകയാണ്. 52 വർഷം പാലാ MLA ആയിരുന്ന മാണി ഒരിക്കൽ പോലും പരാജയപ്പെടാതെ തുടർച്ചയായി 13 തെരഞ്ഞെടുപ്പ് വിജയമെന്ന അത്ഭുത നേട്ടത്തിനുടമയായിരുന്നു. 13 മന്ത്രിസഭകളിൽ അംഗം, 13 ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി, 13 തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ എന്നീ അപൂർവ റെക്കോർഡുകളും സ്വന്തമാക്കി. 13 മന്ത്രിസഭകളിലും 8760 ദിവസമാണ് അദ്ദേഹം അംഗമായിരുന്നത്. മാണി എപ്പോഴും പറഞ്ഞ ഈ വാചകമേറെ ശ്രദ്ധേയമാണ്: നിയമസഭ എനിക്ക് പാഠശാലയാണ്. നിയമസഭയിലെ ഓരോ ദിവസവും എനിക്ക് പുതിയ ദിവസമാണ്. പുതുമയുള്ള മനസ്സുമായാണ് ഓരോ ദിവസവും ഞാൻ നിയമസഭയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിലെ ഓരോ ദിവസവും എനിക്ക് സന്തോഷകരമായ അനുഭവമാണ് എന്നാണ്.
മുഖ്യമന്ത്രി ആകാതെ തന്നെ ഇപ്പോൾ ഉള്ള സ്ഥാനങ്ങൾ, കൈവന്നിട്ടുള്ള സ്ഥാനങ്ങൾ തന്നെ ഞാൻ സംതൃപ്തരാണ്. ഒരാൾ എവിടെയൊക്കെ ഇരുന്നു എന്നുള്ളതല്ല പ്രധാനം, കിട്ടിയ സ്ഥാനങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത്. എനിക്ക് കിട്ടിയ സ്ഥാനങ്ങൾ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഒരു പഴുതും ഇല്ലാതെ ഞാൻ നിർവഹിച്ചു.
തീർച്ചയായും മാണി നിയമസഭാ പ്രവർത്തനത്തിനുള്ള പാഠപുസ്തകങ്ങളിൽ ഒന്നാണ്.